إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم أشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانة بطا ستي بشواسي قلعي ക്ഷമ ലഭിക്കാനുള്ള അതിന് സഹായകമാകുന്ന 11 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 12-ാമത്തെ ഒരു കാര്യം അത്തഅമ്മുലു ഫീ ഖിസ്സത്തി സ്വാബിരീൻ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ക്ഷമ കൈകൊണ്ടിട്ടുള്ള ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സഹിക്കുകയും ചെയ്തിട്ടുള്ള പ്രവാചകന്മാരുടെയും സാലിഹുകളായിട്ടുള്ള ആളുകളുടെയും കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള പല ചരിത്രങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഹാബത്തിന്റെ ചരിത്രങ്ങൾ, മഹാന്മാരായ സലഫു സാലിഹുകളുടെ ചരിത്രങ്ങൾ, അത് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അവർക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളിൽ അവർ ക്ഷമിച്ചതെങ്ങനെയാണ്? അവർ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ സഹിച്ചതെങ്ങനെയാണ്? അവരുടെ ചരിത്രങ്ങൾ പഠിക്കുകയും ആലോചിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ക്ഷമിക്കാൻ അത് സഹായകമാകും. അത്രയൊന്നും പ്രയാസം എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അല്ലാഹു തആല തന്റെ കിതാബിൽ ഇത്തരത്തിലുള്ള കഥകൾ പറയുന്നത് എന്തിനാണ്? ചരിത്രങ്ങൾ പറയുന്നത് എന്തിനാണ്? ആളുകൾക്ക് ഗുണപാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല സൂറത്തു യൂസുഫിൽ പറഞ്ഞു, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. പ്രവാചകന്മാരുടെ കഥകളിൽ, ചരിത്രങ്ങളിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഇബ്റത്തുണ്ട്, ഗുണപാഠമുണ്ട്. ആ ഗുണപാഠം ആളുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല തന്റെ കിതാബിൽ അമ്പിയാക്കന്മാരുടെ കഥകളും അവർക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളിൽ അവർ ക്ഷമിച്ച അവരുടെ മാതൃകകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. കേവലം കഥ വായിച്ച് രസിക്കാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ വേണ്ടിയല്ല. സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. മുൻകാലത്തെ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ സഹിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇത്തരത്തിലുള്ള കഥകൾ, ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ വിവരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അല്ലാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ മുൻകാലത്തുണ്ടായിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യർ അതിൽ നിന്ന് ഗുണപാഠം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള കഥകളും ചരിത്രങ്ങളും നമ്മൾ ചിന്തിച്ചാൽ നമ്മൾക്ക് ക്ഷമിക്കാൻ അത് സഹായകമാകും. എത്ര വിശാലമായ കാര്യങ്ങളാണ്, ചരിത്രങ്ങളാണ് വിശുദ്ധ ഖുർആനിലും ഹദീസിലും പരന്നു കിടക്കുന്നത്. അതുപോലെ തന്നെ സഹാബത്തിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ, അവർക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളിൽ അവർ ക്ഷമിച്ച ഒരുപാട് മാതൃകകൾ നമ്മൾക്ക് അവരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസൽ. ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കണം. അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചതാണ്, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസൽ. ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കണം.
ആരാണ് ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ? നമ്മൾ മനസ്സിലാക്കിയതാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അഞ്ച് പ്രവാചകന്മാരാണ് ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിങ്ങൾക്ക് നിനക്ക് താങ്കൾക്ക് മുമ്പുള്ള ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കണം. അവരുടെ കഥകൾ അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആനിലൂടെയും അല്ലാഹു നൽകിയ വഹിയിലൂടെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളിൽ അവർ ക്ഷമിച്ചതുപോലെ നീയും ക്ഷമിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ പ്രവാചകന്മാർക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളിൽ അവർ ക്ഷമിച്ചത് കാണാൻ സാധിക്കും. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പ്രബോധനം ചെയ്തിട്ടുള്ള കാലം 950 വർഷം അദ്ദേഹം ദഅവത്ത് നടത്തി. 950 വർഷം അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ദഅവത്ത് സ്വീകരിച്ചത്. നമ്മൾ ദഅവത്ത് നടത്താറുണ്ട്, ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ അത് പറയുമ്പോൾ ആളുകൾ അത് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, അതിന് പ്രത്യേകിച്ച് ഫലം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾക്ക് മടുപ്പ് വന്ന് ചടച്ച് നമ്മൾ ഇട്ടുപോകും, നമ്മൾക്ക് ക്ഷമ കിട്ടുകയില്ല. എന്നാൽ 950 വർഷമാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് നടത്തിയിട്ടുള്ളത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? 950 വർഷം ക്ഷണിച്ചവരെ തന്നെ വീണ്ടും ക്ഷണിക്കുകയാണ്, രാത്രിയും പകലും ക്ഷണിക്കുകയാണ്. എന്നിട്ടും അവർക്ക് മാറ്റമില്ല. മാറ്റമില്ല എന്ന് മാത്രമല്ല, അവർ ഭീഷണിപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സൂറത്ത് ശുഅറയിൽ പറഞ്ഞു, ലൈ ലം തൻതഹി യാ നൂഹ്, നൂഹ നീ പറയുന്ന ദഅവത്തിൽ നിന്ന്, നീ പറയുന്ന അല്ലാഹുവിലേക്കുള്ള ക്ഷണത്തിൽ നിന്ന് നീ അത് നീ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, ലതകൂനന്ന മിനൽ മർജൂമീൻ, നീ എറിയപ്പെട്ട് എറിഞ്ഞു കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആവുക തന്നെ ചെയ്യും. നിന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. നീ പണി നിർത്തണം. നോഹ് നീ പണി നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ എറിഞ്ഞു കൊല്ലുമെന്നാണ് അവിടെയുള്ള മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമിച്ചു, സഹിച്ചു, ദഅവത്തിൽ തുടരുകയും ചെയ്തു. ആ കഥകൾ നമ്മൾക്ക് ഗുണപാഠമുണ്ട്. അവർക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ നമുക്ക് ഒരുപാട് ആലോചിക്കാനുണ്ട്. അതാണ് 12-ാമത്തെ കാര്യമായി പറഞ്ഞിട്ടുള്ളത്. സാബിറുകളായിട്ടുള്ള ആളുകൾ, പ്രവാചകന്മാരും അതുപോലെ തന്നെ സാഹികളായിട്ടുള്ള ആളുകൾ ക്ഷമിച്ചതിന്റെ ഉദാഹരണങ്ങൾ ചരിത്രങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക. അതിൽ നമുക്ക് അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ക്ഷമ കിട്ടാൻ അത് സഹായകമാകും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം കേൾക്കാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. എത്ര എത്ര പ്രയാസങ്ങളാണ് അദ്ദേഹം സഹിച്ചിട്ടുള്ളത്. അല്ലാഹു തആല കൽപ്പിച്ച എല്ലാ കൽപ്പനകളും വളരെ സന്തോഷത്തോടുകൂടി, അല്ലാഹുവിന്റെ കൽപ്പനയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി, തൃപ്തിയോടുകൂടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, വഇബ്രാഹിം അല്ലദീ വഫ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അത് കൃത്യമായി നിറവേറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ക്ഷമിച്ചു. അദ്ദേഹത്തിനുണ്ടായ പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയൊരു പരീക്ഷണമാണ് അദ്ദേഹത്തിന് ശത്രുക്കൾ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ കാര്യം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് എല്ലാവർക്കും അറിയാം, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, പരമേൽപ്പിക്കാൻ അല്ലാഹു എത്ര നല്ലവനാണ്. ഈ ഒരു സംസാരമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നടത്തിയിട്ടുള്ളത്. ക്ഷമകേടിന്റെ വർത്തമാനം പറഞ്ഞിട്ടില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, എന്തുകൊണ്ട് എനിക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് തീകുണ്ടാരത്തിലേക്ക് എറിയാൻ അവിടെയുള്ള മുശ്രിക്കുകൾ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ചിട്ടുള്ള സംസാരം ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്നുള്ള സംസാരമാണ്. അവിടെ അദ്ദേഹത്തിന്റെ ക്ഷമയിൽ നിന്നുണ്ടായിട്ടുള്ള, അള്ളാഹുവിലുള്ള ഉറച്ച റജ പ്രതീക്ഷയിൽ നിന്നുണ്ടായിട്ടുള്ള സംസാരമാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള പരീക്ഷണങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരുപാട് സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ബനൂ ഇസ്രായേലുകാരിൽ നിന്ന് അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ, ഫിർഔൻ അവനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വളരെയധികം ക്ഷമിച്ചിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ ഊദിയ, റസൂലിന്റെ ഒരു ഉപദ്രവം ഉണ്ടായാൽ, ഒരു പ്രയാസമുണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ, ശത്രുക്കൾ പീഡിപ്പിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തദക്കറ അഖാഹു മൂസ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന റസൂൽ ഓർക്കും. റസൂലിന് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് പ്രയാസമുണ്ടാകുമ്പോൾ, ശത്രുക്കളിൽ നിന്ന് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, തദക്കർ അഖാഹു മൂസ, തന്റെ സഹോദരൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തു പോകുമെന്നാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യർഹമുല്ലാഹു മൂസ, അല്ലാഹു തആല മൂസക്ക് റഹ്മത്ത് ചെയ്യട്ടെ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് റഹ്മത്ത് ചെയ്യട്ടെ, ഖദ് ഊദിയ ബി അക്തറ മിൻ ഹാദ, എനിക്കുണ്ടായിട്ടുള്ള പ്രയാസത്തെക്കാൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫസബറ, പക്ഷെ അദ്ദേഹം ക്ഷമിച്ചു. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പ്രയാസമുണ്ടായപ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഓർക്കുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് റഹ്മത്ത് ചെയ്യട്ടെ, കാരണം അദ്ദേഹത്തിന് ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ അദ്ദേഹം ക്ഷമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതോർക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമ കിട്ടുകയാണ്. അങ്ങനെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മൾക്ക് മുൻഗാമികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് മാതൃകകളുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനേറ്റിട്ടുള്ള പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ നമുക്ക് ഓർക്കാം. സഹാബത്തിനുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ നമുക്ക് ഓർക്കാം. സലഫ് സാലിഹുകൾ, സഹാബത്തിന് ശേഷം ജീവിച്ച താബിഈകളും തബിഈകളും അതിനുശേഷം ജീവിച്ചിട്ടുള്ള സലഫുകളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ നമുക്ക് ഓർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മയെ കുറിച്ച് ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിട്ടുണ്ട്. ഈ നാല് പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കണമെന്നാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ചും ദഅവത്തിന്റെ മേഖലയിൽ ഒരുപാട് പീഡനങ്ങൾ ഏറ്റിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തൊക്കെയാണ് അദ്ദേഹത്തെ അവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകൾ വിളിച്ചിരുന്നത്? മജ്നൂൻ എന്നാണ് വിളിച്ചിരുന്നത്, ഭ്രാന്തൻ, കദ്ദാബ്, നമുക്കറിയുന്ന കാര്യമാണ്, പെരും കള്ളൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാഹിർ എന്ന് വിളിച്ചിട്ടുണ്ട്, മാരണക്കാരൻ എന്ന് വിളിച്ചിട്ടുണ്ട്, ഖായിൻ, ചതിയൻ എന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അറബിയിൽ ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾക്ക് അത് ചിലപ്പോ അത്ര ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോകാൻ, നമ്മളെ ഒരുച്ചന് ഭ്രാന്തൻ എന്ന് വിളിക്കാൻ, എടാ ഭ്രാന്ത എന്ന് വിളിച്ചാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? എടാ ചതിയ എന്ന് വിളിച്ചാൽ, കവള എന്ന് വിളിച്ചാൽ എന്തായിരിക്കും നമ്മളെ പ്രതികരണം? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനെന്നും മരണക്കാരനെന്നും അതുപോലെ തന്നെ ചതിയെന്നൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ അത് നമ്മൾക്ക് അതിന്റെ ഒരു ആ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ആ പ്രയാസം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ നാട്ടിലുള്ള ആളുകൾ നമ്മൾ വിളിക്കുകയാണ് ചതിയ, ഭ്രാന്ത, കവള എന്ന് വിളിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ഭ്രാന്തി ഇല്ലാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിയുള്ള ആളാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഏറ്റവും ബുദ്ധിയുള്ള ആളാണ്, അവരെയാണ്, അദ്ദേഹത്തെയാണ് ഇവർ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കദ്ദാബ് എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും നല്ല സത്യസന്ധനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചതിയൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനാണ്, വിശ്വസ്തനാണ്. റസൂലിനെ പറിച്ച് ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെന്ന് വിളിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പറ്റി ഇല്ലാത്ത ഒരാൾ പറഞ്ഞാൽ നമ്മൾ പല വിഷയത്തിലും ക്ഷമിക്കും, ഇല്ലാത്തത് പറഞ്ഞാൽ നമുക്ക് സഹിക്കൂല. അങ്ങനെയാണ് ഇവിടെ നമ്മളെ ആ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് പറ്റുന്ന രൂപത്തിൽ അവരെ എതിരിടാൻ നോക്കും. നമ്മൾക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ തിരിച്ച് മറുപടി കൊടുത്തില്ലെങ്കിൽ അവരൊന്ന് ശരിപ്പെടുത്താൻ നോക്കും. എന്താണ് ഞങ്ങളെ വിളിക്കുന്നതെന്ന് പറയും. നമ്മൾ ചിന്തിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിരന്തരം ആ പ്രയാസമുണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ പ്രയാസമുണ്ടായാൽ നമ്മൾ ചെയ്യാത്തതിന്റെ പേരിൽ, നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ അത് നമ്മൾ സഹിക്കേണ്ടി വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരാളെയും ചതിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരാളെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സിഹർ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ് സിഹർ ചെയ്തവൻ, സിഹർ ചെയ്യുന്നവൻ ചതിയൻ, കള്ളൻ എന്നൊക്കെ വിളിക്കുന്നത്. സഹിക്കോ? ഒരിക്കലും സഹിക്കൂല. അപ്പൊ അങ്ങനെയുള്ള പീഡനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ക്ഷമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റസൂലിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ അത് മാത്രം ഒരുപാട് പറയാനുണ്ട്. അത്രയും വിശാലമായിട്ടുള്ള ചരിത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. അദ്ദേഹത്തിനേറ്റിട്ടുള്ള പീഡനങ്ങളും റസൂലിന്റെ സബർ, ക്ഷമ, അതിനുള്ള ഉദാഹരണങ്ങൾ ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ അതുപോലെ തന്നെ സഹിഹായ ഹദീസുകളിൽ വിശാലമായി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഔറിൽ അസ്മിന്റെ അല്ലാത്ത മറ്റു പ്രവാചകന്മാർ സഹിച്ചിട്ടുള്ള പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന നബിയല്ലാഹി അയ്യൂബ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ള പറയൻ, ലബിസ ബിഹി ബലഉഹു സമാനിയ അശറത സന, 18 വർഷമാണ് അദ്ദേഹത്തിന് പരീക്ഷണം ഉണ്ടായത്. 18 വർഷം രോഗമുണ്ടായി. ഫറഫദഹുൽ ഖരീബ് വൽ ബഈദ്, ഇതേതെങ്കിലും ചരിത്ര ഗ്രന്ഥത്തിൽ കിടക്കുന്ന കാര്യമല്ല, റസൂലുള്ള പറഞ്ഞ കാര്യമാണ്. 18 വർഷമാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രയാസമുണ്ടായത്, അദ്ദേഹത്തിന് പരീക്ഷണമുണ്ടായ രോഗമുണ്ടായത്. ഫറഫദഹുൽ ഖരീബ് വൽ ബഈദ്, അദ്ദേഹത്തിന്റെ അകന്ന ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും അദ്ദേഹത്തെ ഒഴിവാക്കിപ്പോയി. ഇല്ലാ റജുലാനി മിൻ ഇഖ്വാനിഹി, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സഹോദരങ്ങൾ ഒഴികെ, ബാക്കിയുള്ളവരെ കിട്ടെറിഞ്ഞുപോയി. അതിന് 18 വർഷമാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ സബർ കണ്ടിട്ട് ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ച കാര്യം അല്ലാഹു തആല സൂറത്തു സാദിറിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന വജദനാഹു സാബിറ, 18 വർഷം അദ്ദേഹത്തിന് മാരകമായിട്ടുള്ള രോഗങ്ങളുണ്ടായി, പക്ഷെ അദ്ദേഹം ക്ഷമിക്കുന്നവനായിട്ടാണ് നമ്മൾ കണ്ടത്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, അദ്ദേഹം എത്ര നല്ല അടിമയാണ്, അദ്ദേഹം അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവനാണ്. ഇമാം ഷൗഖാനി റഹിമഹുള്ള ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന വജദനാഹു സാബിറ, അള്ളാഹു തആല പറഞ്ഞു നാം അദ്ദേഹത്തെ പരീക്ഷിച്ചു, അദ്ദേഹം ക്ഷമിക്കുന്നവനായിട്ടാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തെ. ഐ അലൽ ബലാഇ അല്ലദി ഇബ്തലൈനാഹു ബിഹി, നമ്മൾ പരീക്ഷിച്ച പരീക്ഷണത്തിൽ അദ്ദേഹം ക്ഷമിക്കുകയാണ് ചെയ്തത്. ഫൈന്നഹു ബുതുലിയ ബിദ്ദാഇൽ അളീമി ഫീ ജസദി, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാരകമായിട്ടുള്ള രോഗമുണ്ടായി. വലഹാദി മാലിഹി, രോഗം വന്നു, മാത്രമല്ല അദ്ദേഹത്തിന്റെ സമ്പത്ത് നശിച്ചുപോയി. വഅഹ്ലിഹി, അദ്ദേഹത്തിന്റെ കുടുംബക്കാരില്ലാതെയായി. അതുപോലെ തന്നെ വവലദിഹി, അദ്ദേഹത്തിന്റെ മക്കൾ നഷ്ടപ്പെട്ടുപോയി. മക്കൾ പോയി, അതുപോലെ തന്നെ സമ്പത്ത് പോയി, ആരോഗ്യവും പോയി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കും തകരുന്ന ഒരവസ്ഥയാണ്. അയാൾക്ക് സമ്പത്തില്ല, അയാളെ നോക്കാൻ മക്കളും കുടുംബക്കാരുമില്ല, അതുപോലെ തന്നെ അദ്ദേഹത്തിന് രോഗവുമാണ്, ആരോഗ്യവുമില്ല. മുഫസ്സിറുകൾ വിശദീകരിച്ച് കാണാം, അദ്ദേഹത്തിന്റെ രോഗമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വെറും ഞരമ്പും അതുപോലെ തന്നെ എല്ലും മാത്രം ഉണ്ടായിരുന്നു ശരീരത്തിൽ. അദ്ദേഹത്തിന്റെ മാംസമൊക്കെ നശിച്ചുപോയി എന്നാണ് അത്രയും മുഫസ്സിറുകൾ അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്നത് കാണാം. ഞരമ്പും അതുപോലെ തന്നെ എല്ലും മാത്രം. 18 വർഷം കുടുംബക്കാരൊക്കെ ഒഴിവാക്കി, സമ്പത്തില്ലാതെയായി, മക്കൾ വിട്ടൊഴിഞ്ഞുപോയി. ഒരു മനുഷ്യൻ തകരുന്ന ഒരവസ്ഥയായിരിക്കും. പക്ഷേ അല്ലാഹു തആല അദ്ദേഹത്തെ കുറിച്ച് പറയും, ഇന്നഹു അവ്വാബ്. അവ്വാബ് എന്ന് പറഞ്ഞാൽ റജാഉൻ ഇലല്ലാഹി ബിൽ ഇസ്തിഗ്ഫാരി വത്തൗബ, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തുകൊണ്ട് മടങ്ങുന്നവൻ എന്നാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അദ്ദേഹം അസ്തഗ്ഫിറുല്ലാ വഅതൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. നമ്മളെ കുറിച്ച് നാട്ടുകാർ നല്ലത് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. പക്ഷെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞതാരാണ്? അള്ളാഹുവാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അവ്വാബായിരുന്നു. ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അള്ളാഹുവിനോട് വെറുപ്പ് ഉദ്ദേശവുമില്ല, ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ അസ്തഗ്ഫിറുല്ലാ വഅതൂബു ഇലൈഹി എന്നുള്ള മനസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ് അള്ളാഹു തആല വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ കഥ പറയാത്ത, വിവരിക്കാത്ത പ്രവാചകന്മാരെ കുറിച്ച് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ പറഞ്ഞത് ഹദീസുകളിൽ കാണാം. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കഅന്നി അൻദുറു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്കി നബിയ്യൻ മിനൽ അംബിയ, ഒരു പ്രവാചകനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്. റസൂലുള്ള വിശദീകരിച്ചപ്പോ ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു അവിടെ. പിന്നീട് അദ്ദേഹം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയാൻ, റസൂലുള്ള പറയുന്നത് പോലെ, റസൂലുള്ള എന്റെ മുമ്പിൽ വെച്ച് പറയുന്നത് പോലെ, റസൂലിന്റെ മുമ്പിൽ വെച്ച് കേൾക്കുന്നത് പോലെയാണ് ഞാൻ ഇത് പറയുന്നത്. എന്താണ് മുൻഗാമിയായിട്ടുള്ള ഒരു പ്രവാചകനുണ്ടായ ചരിത്രം? റസൂലുള്ള പറയുന്നത് ബറബഹു ഖൗമുഹു, അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സമൂഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തെ അടിച്ചു കളഞ്ഞു. അടിച്ചിട്ട് എന്താണ്ടായത്? വഹുവ യംസഹു ദമഅ അൻ വജ്ഹി, അദ്ദേഹത്തിന്റെ മുഖത്താണ് അടിച്ചിട്ടുള്ളത്. എവിടെ അടിച്ചാലും മുഖത്തടിച്ച ഒരാൾക്ക് സഹിക്കൂല. വലിയ അപമാനമാണത്. ഒരു മനുഷ്യന്റെ ശരീരങ്ങളിൽ ഏറ്റവും അഷ്റഫായിട്ടുള്ള ശരീരം അവയവെന്ന് പറഞ്ഞാൽ അവന്റെ മുഖമാണ്. ആ മുഖത്താണ് അടിച്ചിട്ടുള്ളത്. ആ മുഖത്തടിച്ചപ്പോ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ മുഖത്തുള്ള രക്തം അദ്ദേഹം തുടച്ചു കളഞ്ഞു. വയഖൂൽ, എന്നിട്ട് അദ്ദേഹം പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ഷമ നോക്കൂ, അള്ളാഹു എന്റെ സമുദായത്തിന് ഈ പുറത്തു കൊടുക്കണം. ഫഇന്നഹും ലാ യഅലമൂൻ, അവർ അറിവില്ലാത്തവരാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ക്ഷമ? മുഖത്താണ് അടിച്ചിട്ടുള്ളത്, ചോര വന്നിട്ടുണ്ട്. മുഖത്തടിച്ച് ചോര വരണമെങ്കിൽ എത്ര ശക്തിയായി അടിക്കണം? പക്ഷേ അവിടെ അദ്ദേഹം ക്ഷമിക്കുകയാണ്. ക്ഷമിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ആ സമുദായത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി, എന്റെ ഖൗമിനെ പുറത്തു കൊടുക്കണം. ഫഇന്നഹും ലാ യഅലമൂൻ, അറിവില്ലാത്തവരാണിവർ. എന്തൊരു നസീഹത്താണത്! വല്ലാത്ത ഗുണകാംക്ഷയിൽ നിന്നുള്ള പ്രാർത്ഥനയാണത്. ഈ ഒരു സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇതേ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇമാം നവവി റഹിമഹുള്ള, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സഹീഹ് മുസ്ലിമിൽ റസൂലിനും ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം വിശദീകരിച്ചതിന് ശേഷം ഇബ്നു ഉസൈമിയ റഹിമഹുള്ള പറയുന്നത് നോക്കൂ, ഈ പ്രവാചകനുണ്ടായിട്ടുണ്ടായ അനുഭവം റസൂലുള്ള വിശദീകരിച്ചത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. ഈ ഒരു സംഭവം വിശദീകരിച്ചതിന് ശേഷം ഇബ്നു ഉസൈമിയ റഹിമഹുള്ള പറയാൻ, വഹാദല്ലദീ ഹദ്ദസനാ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സംഭവം നമ്മൾക്ക് പറഞ്ഞു തന്നത് റസൂലുള്ളാഹാണ്. റസൂലുള്ളാഹാണ് നമ്മൾക്കിത് പറഞ്ഞു തന്നത്. ഈ സംഭവം മുൻഗാമിയായിട്ടുള്ള ഒരു പ്രവാചകന് ഇങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്, പ്രയാസമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് നമ്മൾക്ക് പറഞ്ഞു തന്നത്. ലം യുഹദ്ദിസ്നാ ബിഹി അബദ, റസൂലുള്ള വെറുതെ പറഞ്ഞതല്ല. നമ്മളെ സമയം കൊല്ലാൻ വേണ്ടിട്ട്, സമയം കളയാൻ വേണ്ടിട്ട് റസൂലുള്ള വെറുതെ ഒരു വർത്തമാനം പറഞ്ഞതല്ലത്. നമ്മളെ സമയം കളയാൻ വേണ്ടിട്ട് റസൂലുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ എന്ന് കരുതി പറഞ്ഞതല്ല ഈ വർത്തമാനം. മറിച്ച് പിന്നീട് പിന്നെന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവാചകനുണ്ടായ ചരിത്രം നമ്മളോട് പറഞ്ഞത്? മിൻ അജ്ലി അൻ നത്തഖിദ മിൻഹു ഇബ്രതൻ നസീറു അലൈഹ, നമ്മൾ അതിൽ നിന്ന് ഗുണപാഠം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, വിശിഷ്യ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടാകും. ആ പ്രയാസങ്ങളിൽ ക്ഷമിക്കണം, സഹിക്കണം. പ്രവാചകന്മാരായിട്ടുള്ള ആളുകൾക്ക്, മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്രതുൻ ലിഉലിൽ അൽബാബ്, അവരുടെ കഥയിൽ, ചരിത്രത്തിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഗുണപാഠമുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞ സംഭവം ആ ആയത്ത് ഇബ്നു ഉസൈമിയ റഹിമഹുള്ളയുടെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ കേൾക്കുന്നത് വെറുതെ ചരിത്രം കേൾക്കുക എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, അതിൽ നിന്ന് നമ്മൾക്ക് ഗുണപാഠം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകന്മാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആരെങ്കിലും എഴുതി വെച്ചതോ? അല്ലാഹു തആലയാണ് അത് പറഞ്ഞിട്ടുള്ളത്. നെക്കുമ്പുള്ള പ്രവാചകന്മാർ കളവാക്കപ്പെട്ടിട്ടുണ്ട്, അവർക്കുണ്ടായ പ്രയാസത്തിൽ അവർ കളവാക്കപ്പെട്ടതിന്റെ പേരിൽ അവർ ക്ഷമിച്ചിട്ടുമുണ്ട്. നമ്മുടെ സഹായം അവർക്ക് വരുന്നത് വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള, ഹദീസുകളിൽ വന്നിട്ടുള്ള ചരിത്രങ്ങൾ, പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പീഡനങ്ങളും ഉണ്ടായപ്പോൾ അവർ ക്ഷമിച്ച സംഭവങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടായിട്ടുള്ള പ്രയാസം ഒന്നുമല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഒരു ചെറിയ മുറിവ് പോലും നമ്മൾക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള കഥകൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ക്ഷമിക്കാൻ, ക്ഷമ കിട്ടാൻ അത് സഹായകമാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരുപാട് പീഡനങ്ങൾ, ഒരു സംഭവം മാത്രം പറയാം. പീഡനങ്ങളുടെ ചരിത്രം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബത്തിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ള പീഡനങ്ങൾ എത്രയാണ്? ഫാരിഖുൽ മുഹാരിബി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ ഫീ സൂഖി ദിൽ മജാസ്, ദുൽമജാസ് അങ്ങാടിയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഫാരിഖുൽ മുഹാരിബി റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന് പരിചയമില്ല, അദ്ദേഹം ചെറിയ കുട്ടിയാണ്. പക്ഷെ അദ്ദേഹത്തിനുണ്ടായ അനുഭവം അദ്ദേഹം പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, നിങ്ങൾ വിജയിക്കും. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, നിങ്ങൾക്ക് വിജയിക്കാം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് താരിഖുൽ മുഹാരിബി റളിയല്ലാഹു അൻഹു പറയുന്നു, വറജുലുൻ യത്ബഉഹു യർമീഹി ബിൽ ഹിജാറ, എന്ന് റസൂലുള്ളാഹ് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു മനുഷ്യൻ റസൂലിനെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ട് പിന്നാലെ വരുന്നുണ്ട്. കല്ലുകൊണ്ട് എറിയുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ എന്ന് എറിയുകയാണ്, എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. റസൂലിന്റെ മടമ്പുകാലിൽ നിന്ന് രക്തം വന്നിട്ടുണ്ട്. മടമ്പിന് മുകളിലുള്ള നരമ്പിനാണ് ഉർഖൂബ് എന്ന് പറയുക, അത് പൊട്ടി രക്തം ഒലിച്ചിട്ടുണ്ട്. ആ പിന്നിൽ വന്നുകൊണ്ട് റസൂലിനെ കല്ലെറിയുന്ന ആ മനുഷ്യൻ പറയുകയാണ്, മനുഷ്യരെ, നിങ്ങൾ ഈ പറയുന്ന ആളുടെ വർത്തമാനം കേൾക്കരുത്, ഇവന്റെ വർത്തമാനം നിങ്ങൾ കേൾക്കണ്ട, അവൻ കള്ളനാണ് എന്ന് റസൂലിനെ കുറിച്ച് ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്, എറിയുന്നുണ്ട്, പീഡിപ്പിക്കുന്നുണ്ട്. കല്ലുകൊണ്ട് എറിയാൻ, കല്ലുകൊണ്ട് എറിഞ്ഞ ഒരാൾക്കൊന്നും സഹിക്കാൻ പറ്റൂല, പിന്നെ അവൻ നിർത്തിപ്പായോടുന്നു. പക്ഷെ റസൂൽ സല്ലല്ലാഹു എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ മനുഷ്യൻ. അപ്പൊ താരിഖുൽ മുഹാരിബി ചോദിക്കുകയാണ്, മൻഹാദ, ഈ മനുഷ്യൻ ആരാണ്? അപ്പൊ പറഞ്ഞു കൊടുത്തു, ഗുലാമു ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽപ്പെട്ട ആളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അദ്ദേഹം മൻഹാദ അല്ലദീ യത്ബഉഹു യർമീഹി ബിൽ ഹിജാറ, അദ്ദേഹത്തിന്റെ പിന്നിലൂടെ നടന്ന് എറിയുന്ന ഈ മനുഷ്യൻ ആരാണ്? ഖാല ഹാദ അബ്ദുൽ ഉസ്ദ അബൂ ലഹബ്, അബൂ ലഹബ് ആണ് അബ്ദുൽ ഉസ്ദ അദ്ദേഹത്തിന്റെ പേര്. ആ വൃത്തികെട്ടവനാണ് ഈ ചെയ്യുന്നത്. ഹാദ അബ്ദുൽ ഉസ്ദ അബൂ ലഹബ്, അവനാണ് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപ്പയുടെ സഹോദരനാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു, സഹിച്ചു. ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ നമ്മൾക്ക് ക്ഷമ ലഭിക്കാൻ അത് സഹായകമാകും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നതാണ്. الحمد لله وحده والصلاة والسلام على من لا نبي بعده. رسول صلى الله عليه وسلم أدهت أسامة بن زيد رضي الله عنه چودچو يا رسول الله لم أرك تصوم من شهر من الشهور ما تصوم من شعبان. رسول شعبان ماستിൽ താങ്കൾ നോമ്പ് എടുക്കുന്നതുപോലെ നോമ്പ് എടുക്കുന്നത് ഞാൻ കാണുന്നില്ല. ഷഅബാൻ മാസത്തിൽ നിങ്ങൾ ധാരാളമായി നോമ്പെടുക്കുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ذلك الشهر يغفل عنه الناس. ഷഅബാൻ മാസം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ്, ജനങ്ങൾ ഗഫ്ലത്തിലാകുന്ന ഒരു മാസമാണ് ഷഅബാൻ മാസം. ബൈന റജബിൻ വറമളാൻ, റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ആളുകൾ വിട്ടുപോകുന്ന, ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു മാസമാണ് ഷഅബാൻ മാസം. റജബ് മാസം എന്ന് പറഞ്ഞാൽ അല്ലാഹു മുഹറമാക്കിയിട്ടുള്ള, അല്ലാഹു തആല പവിത്രമാക്കിയിട്ടുള്ള മാസമാണ്. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായിട്ടുള്ള മാസമാണ്. അതിനിടയിൽ വിട്ടുപോകുന്ന ഒരു മാസം, ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് ഷഅബാൻ മാസം. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹി അൽഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ആ മാസം എന്ന് പറഞ്ഞാൽ റബ്ബി അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം. എന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോ, നോമ്പുകാരനായി എന്റെ അമലുകൾ ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല അവനിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതിന് അല്ലാഹുവിന് ഒരു സുന്നത്തുണ്ട്, അല്ലാഹുവിന് ചില നടപടികളുണ്ട്. അതിൽപ്പെട്ടതാണ് അല്ലാഹു തആല എല്ലാ ദിവസവും യൗമിയൻ അല്ലാഹുവിലേക്ക് അടിമകളുടെ അമലുകൾ ഉയർത്തും. രാവിലെയും വൈകുന്നേരവും രാത്രി ചെയ്തിട്ടുള്ള അമലുകൾ പകലാകുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് അല്ലാഹു തആല ഉയർത്തും. അതുപോലെ തന്നെ രാവിലെ ചെയ്തിട്ടുള്ള അമലുകൾ രാത്രിയാകുന്നതിന് മുമ്പ് അല്ലാഹു തആല അവനിലേക്ക് ഉയർത്തും. ദിവസവും അല്ലാഹുവിലേക്ക് അടിമകളുടെ അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉസ്ബുഇയ ആഴ്ചയിൽ, വ്യാഴാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, പരസ്പരം തെറ്റി നിൽക്കുന്ന രണ്ട് സഹോദരങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും പകയുമായി നടക്കുന്ന ആളുകളുടെ അമലുകൾ എന്നിലേക്ക് ഉയർത്തേണ്ട, അത് വിട്ടേച്ച് കളയണമെന്ന് മലക്കുകളോട് അല്ലാഹു തആല പറയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉസ്ബുഇയൻ ഒരാഴ്ചയും അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വർഷത്തിൽ അല്ലാഹു തആലയിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. അതാണ് ഷഅബാൻ മാസത്തിൽ നടക്കുന്നത്. ഷഅബാൻ മാസത്തിലാണ് വർഷത്തിലുള്ള അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് എന്നാണ് ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവസാനമായി അവൻ മരിക്കുമ്പോൾ അവന്റെ എല്ലാ അമലുകളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. അതിന് അള്ളാഹു തആല മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു തആല വർഷത്തിൽ അള്ളാഹുലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നതിന്റെ ഭാഗമായി അള്ളാഹു തആല തിരഞ്ഞെടുത്തിട്ടുള്ള മാസമാണ് ഷഹ്റു ഷഅബാൻ. ഷഅബാൻ മാസം, ഷഅബാൻ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾ അശ്രദ്ധരാകുന്ന മാസമാണ്. റമദാൻ ആകുമ്പോൾ ഒന്ന് നന്നാകണം, കുറച്ച് ഇബാദത്തുകൾ ചെയ്യണം എന്നുള്ള ചിന്ത പൊതുവെ മുസ്ലിങ്ങൾക്കൊക്കെ ഉണ്ടാകും. അതിനിടയിൽ ജനങ്ങൾ വിട്ടുപോകുന്ന മാസമാണ് ഷഅബാൻ മാസം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നോമ്പെടുക്കുന്ന മാസമാണ് ഷഅബാൻ മാസം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, കാന അഹബ്ബു ശുഹൂരി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസൂമഹു ഷഅബാൻ. റസൂൽ നോമ്പെടുക്കാൻ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന മാസങ്ങളിൽപ്പെട്ടൊരു മാസമാണ് ഷഅബാൻ മാസം. ثم يصله برمضان എന്നിട്ട് ഷഅബാൻ മാസത്തിൽ ഒരുപാട് നോമ്പെടുത്തിട്ട് റസൂൽ എന്ത് ചെയ്യും, അതിനോട് റമദാനിനോട് അതിനെ ചേർക്കും. പിന്നെ റമദാനിൽ ബാക്കിയുള്ള മാസം മൊത്തം നിർബന്ധമായിട്ടുള്ള നോമ്പാണല്ലോ, പക്ഷെ ഷഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോമ്പെടുത്തുകൊണ്ട് റമദാനിലേക്ക് തയ്യാറാകാറുണ്ട് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. എന്തിനാണ് ഷഅബാൻ മാസത്തിലുള്ള നോമ്പ്? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, ഇബ്നു റജബ് റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത്, ഖീല ഫീ സൗമി ഷഅബാൻ, ഷഅബാൻ മാസത്തിലെ നോമ്പിനെ പറ്റി പറയപ്പെട്ടിട്ടുണ്ട്, ഇന്ന സിയാമഹു കത്തംരീനി അലാ സിയാമി റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പിന് മുമ്പുള്ള ഒരു പരിശീലനമാണ് ഷഅബാനിലെ നോമ്പ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അല്ല യദ്ഖുല ഫീ സൗമി റമദാൻ അലാ മശഖത്തിൻ വകുൽഫ. ചില ആളുകൾ റമദാൻ മാസത്തിൽ നോമ്പെടുക്കാം, കഴിഞ്ഞ റമദാനിൽ നോമ്പ് നോട്ടുകളായിരിക്കും, പിന്നെ ഒരു നോമ്പ് സുന്നത്ത് നോമ്പ് നോട്ടിട്ടുണ്ടാകില്ല. അങ്ങനെ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ഒന്നാം ദിവസം തന്നെ നോമ്പെടുക്കും, വലിയ പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടും. അവൻ പെട്ടെന്ന് അവന്റെ ഭക്ഷണക്രമം തെറ്റിച്ചതാണല്ലോ, അവന് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഷഅബാനിൽ ഒരു നോമ്പെടുത്ത് ആ റമദാനിലേക്ക് ഒരു പരിചയം ഒരു പരിശീലനം നടത്തിയാലോ അവനെ സംബന്ധിച്ചിടത്തോളം. ഇബ്നു റജബ് റഹിമഹുള്ള പറയാൻ, ബലിയകൂനു ഖത്തമറന അല സിയാമി വഅതാദഹു വജദ ബിസിയാമി ഷഅബാന ഖബ്ലഹു ഹലാവത സിയാമി വലദ്ദതഹു. റമദാൻ മുമ്പ് തന്നെ ഷഅബാനിൽ അവൻ നോമ്പെടുക്കുകയും അതവന് ഒരു പരിശീലനമാകുകയും ഒരു പരിചയമാവുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അവന് നോമ്പിന്റെ ആസ്വാദനം നോമ്പിന്റെ ഹലാവ അവൻ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്താൽ ഫയദ്ഖുലു ഫീ സിയാമി റമദാന ബിഖുവതിൻ വനശാത്ത്. അവന് റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ഉന്മേഷത്തോടുകൂടി ശക്തിയോടുകൂടി അവന് റമദാനിലേക്ക് പ്രവേശിക്കാം, അവന് ആ ബുദ്ധിമുട്ടുണ്ടാകൂല. അതേ ആളുകളും റമദാൻ മാസത്തിൽ ഒന്നാമത്തെ നോമ്പെടുത്ത് ക്ഷീണിച്ച് രണ്ടും മൂന്നും പിന്നീട് നോമ്പ് അവന് വലിയ ക്ഷീണമായിരിക്കും. അവൻ വിചാരിച്ച കണക്ക് കൂട്ടിയ പല അവലുകൾ അവന് ചെയ്യാൻ പറ്റൂല, അവന് വലിയ ക്ഷീണം ബാധിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിലേക്കുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ ഷഅബാനിലെ നോമ്പ് എന്നാണ് ഇബ്നു റജബ് റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. നോമ്പിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ഇൻഷാല്ലാ നമ്മൾ പിന്നീട് അത് വിശദീകരിക്കും. ഒറ്റ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖുതിമ ലഹു ബിസിയാമി യൗമിൻ ദഖല അൽജന്ന. ആരെങ്കിലും അവൻ നോമ്പ് നോറ്റു നിൽക്കുകയാണ്, നോമ്പുകാരനായിരിക്കുകയാണ് അവൻ മരിച്ചതെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. നോമ്പുകാരനായിരിക്കുന്നവൻ മരിച്ചാൽ അവന്റെ അവസാനത്തെ അമൽ നോമ്പാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, നോമ്പെടുക്ക ഇമാം മുനാവി റഹിമഹുള്ളയെ പോലെ ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത്, നോമ്പുകാരനായിരിക്കെ മരിച്ചാലും നോമ്പ് തുറന്ന് അവൻ അതിനുശേഷം മരിച്ചാലും അവൻ സ്വർഗത്തിലായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോമ്പിന്റെ കാര്യം പ്രത്യേകിച്ചും ഷഅബാൻ മാസത്തിൽ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള അമലുകൾ റമദാനു മുമ്പായിട്ട് നമ്മൾ തയ്യാറെടുപ്പിന്റെ ഭാഗമായി നമ്മൾ ചെയ്യണം. ഖിയാമുല്ലൈൽ രാത്രി നമസ്കാരം, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ റമദാനിൽ രാത്രി ഉസ്കരിച്ചതായിരിക്കും, പിന്നീട് അവൻ രാത്രി ഉസ്കരിച്ചിട്ടുണ്ടാകൂല. ഇതെല്ലാം കൂടി ഒരു ദിവസം പെട്ടെന്നാണ് ചെയ്യുമ്പോൾ അവന് വലിയ ക്ഷീണമായിരിക്കും. അതുപോലെ തന്നെ ഖുർആൻ പാരായണം അന്നായിരിക്കും മര്യാദയ്ക്ക് കുറവോദിച്ചിട്ടുണ്ടായി കഴിഞ്ഞ റമദാനിൽ. അങ്ങനെ ഖുർആൻ കുറെ ഓതി റോമ്പെടുത്ത് രാത്രി ഉസ്കരിക്കുമ്പോൾ തന്നെ അയാൾ ആകെ ക്ഷീണിച്ചില്ലാതെയാകും. അപ്പൊ ഈ ഷഅബാൻ മാസം നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പിന് വേണ്ടി റമദാനു വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് ഭക്ഷണ സാമഗ്രികളും അതുപോലെ തന്നെ പള്ളിയാണെങ്കിൽ പള്ളിയുടെ മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതിങ്ങനെ ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മൾ ഈ രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യും. റമദാനിൽ ചെയ്യേണ്ട ഇബാദത്തുകളൊക്കെ ഇവിടെ പോയി ചെയ്യാം. അതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ശബാനിൽ അത് പരിശീലിച്ച് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നശാത്തത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. മഹാനായ ചാബിഈ ഹബീബുൻ അബി സാബിത് റഹിമഹുല്ലാ, 119 മരണപ്പെട്ടിട്ടുള്ള, ഹിജ്റ 119 മരണപ്പെട്ടിട്ടുള്ള ഹബീബുൻ അബി സാബിത് റഹിമഹുല്ലാ, കാന ഹബീബുൻ അബി സാബിത് ഇദാ ദഖല ശഅബാൻ, അദ്ദേഹം ശഅബാൻ മാസമായി കഴിഞ്ഞാൽ അദ്ദേഹം പറയുമായിരുന്നു, ഹാദാ ശഹ്റുൽ ഖുർറ, ഇത് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ മാസമാണ്, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ മാസമാണെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹിജ്റ 146 മരണപ്പെട്ടിട്ടുള്ള അംറു ഇബ്നു ഖൈസ് റഹിമഹുല്ലാ പറഞ്ഞു, അദ്ദേഹം ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ അദ്ദേഹം കാന അംറു ഇബ്നു ഖൈസ് ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസമായി കഴിഞ്ഞാൽ അഗ്ലഖ ഹാനൂതഹു, അദ്ദേഹത്തിന്റെ കട, അദ്ദേഹത്തിന്റെ ഷോപ്പ് അദ്ദേഹം അടക്കും. വതഫറഗ ലി ഖിറാഅത്തിൽ ഖുർആൻ, എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. ശഅബാൻ മാസമായ തന്നെ അദ്ദേഹം ഒരുങ്ങൻ, അദ്ദേഹത്തിന്റെ കട അടിച്ചിട്ട് അദ്ദേഹം ഖിറാഅത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങൻ. നമ്മുടെ കാര്യം എന്താണ്? റമദാൻ മാസത്തിൽ പോലും അവന് ഖുർആൻ ഓതാൻ സമയമില്ല, റമദാൻ മാസത്തിൽ പോലും അവന്റെ കച്ചവടത്തിന്റെ തിരക്കൻ. പിന്നല്ലേ ശഅബാന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മുൻഗാമികളായിട്ടുള്ള സലഫുകളിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പരമാവധി നമ്മൾ പകർത്തണം. ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാ പറഞ്ഞു, കാനൽ മുസ്ലിമൂന ഇദാ ദഖല ശഅബാൻ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ അവരുടെ പതിവ് എന്താണ്? അക്കബു അലൽ മസാഹിഫ്, അക്കബ അല എന്ന് പറഞ്ഞാൽ വ്യാപൃതനായി എന്നാണ്. അവർ മുസ്ഹഫിന്റെ മേൽ വ്യാപൃതനാകും, ശുദ്ധ ഖുർആൻ ധാരാളമായി ഓതും. വഅഖ്റജു അസ്സകാത്ത്, അതുപോലെ തന്നെ സകാത്ത് അവർ നിർവഹിക്കും. സകാത്ത് കൊടുക്കാൻ പ്രത്യേകിച്ച് മാസമോ കാലമോ ഇല്ല, സകാത്ത് ഒരു വർഷം തികഞ്ഞാൽ അവർക്കത് നിർവഹിക്കണം, അതിന് നിസാബ് എത്തിക്കഴിഞ്ഞാൽ അത് നിർവഹിക്കണം. എന്നാൽ അവർ ശഅബാൻ മാസത്തിൽ നിന്ന് നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. അപ്പോ റമദാനാണ് വരാനിരിക്കുന്നത്. ചില ആളുകൾക്ക് റമദാൻ വരുന്നത് പ്രയാസമാണ്, അവർ നാവുകൊണ്ടത് പറയൂല, പക്ഷെ അവരുടെ മനസ്സിൽ ഒരു പ്രയാസമാണ്, റമദാനായി. നാവുകൊണ്ട് പറഞ്ഞാൽ മോശമല്ലേ? മനസ്സിൽ എന്താണ് റമദാൻ നമ്മളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, അതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ദീനിയായിട്ടുള്ള നിലവാരം. നമ്മൾക്ക് സന്തോഷമാണെങ്കിൽ റമദാനാണ് വരുന്നത്, ഇൻഷാ അല്ലാഹ് ഒരുപാട് അമാലുൽ സാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള മനസ്സാണ് നമ്മുടെ മനസ്സെങ്കിൽ നമ്മുടെ മനസ്സ് ഖൈറായിട്ടുള്ള നിലയിലാണ്. നമ്മൾക്കതിന് ഒരു പ്രയാസമാണെങ്കിൽ റമദാൻ വന്ന് ഇനി നോമ്പ് നോക്കണം എന്നാൽ നാമ്പ് ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ടാണ് അവൻ മനസ്സിൽ ചിന്തിക്കുന്നതെങ്കിൽ അവർ അവരുടെ ഹൃദയം നന്നാക്കേണ്ടതുണ്ട്. അംറു ഇബ്നു ഖൈസ് റഹിമഹുല്ലാ തന്നെ പറഞ്ഞു, ഫൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ, റമദാനിന് മുമ്പ് തന്റെ മനസ്സ് നന്നാക്കിയവന് മംഗളമുണ്ട്, ആശംസയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റമദാനിന് മുമ്പ് അവന്റെ മനസ്സ് നന്നാക്കുക, അവന് ആശംസയുണ്ട് മംഗളമുണ്ട് എന്നാണ് അംറു ഇബ്നു ഖൈസ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സ് മാറ്റണം, മനസ്സാണ് മാറേണ്ടത്. മനസ്സ് മാറിയാൽ മാത്രമേ ബാക്കിയുള്ള അവയവങ്ങൾ നമ്മൾ വിചാരിച്ച രൂപത്തിലേക്ക് വരികയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിലേക്ക് എത്താനും റമദാനിൽ ധാരാളമായി ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.